ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 km വേഗതയിൽ ഓടുന്ന 10 coaches ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കുവേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് ഇപ്പൊ CMന് പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപ്പെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 2 ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.